ഓം ശാന്തി. 25/8/2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 4/11/2001 മുരളിയുടെ ടൈറ്റിലാണ് സത്യവാദിയാകൂ. സമയാനുസരണം ദയാമനസ്കരായി പരിധിയില്ലാത്ത മനോവൃത്തി ദൃഷ്ടി കർമ്മം ഉണ്ടാക്കുവാനുള്ള ദൃഢസങ്കല്പത്തിന്റെ ദീപം ജ്വലിപ്പിക്കൂ. ഇന്ന് സ്നേഹസാഗരനായ ബാബ്ദാദ തന്റെ അതിസ്നേഹി നഷ്ടപ്പെട്ട് തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികളുമായി മിലനം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. താങ്കൾ എല്ലാവരും മിലനം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ, ഓടി ഓടി വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ്ദാദയും കുട്ടികളുമായി കാണുവാൻ ഓടിയോടി വന്നിരിക്കുന്നു. താങ്കൾ എല്ലാവരും ഈ ലോകത്തിൽ നിന്നും വന്നിരിക്കുകയാണ്. ബാബ്ദാദ പരലോകം സൂക്ഷ്മലോകത്തിൽ നിന്നും വന്നിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ദൂരെ നിന്നും ആരാണ് വന്നിട്ടുള്ളത്? ആരാണ് ദൂരദേശി? ഡബിൾ വിദേശികൾ ദൂരദേശിയാണോ? അല്ല, ഏറ്റവും ദൂരത്തിലും ദൂരെ ദൂരദേശി ബാബ തന്നെയാണ്. ബാബ്ദാദയ്ക്ക് ഇത്തവണ ഡബിൾ വിദേശി അഥവാ ഭാരതവാസി കുട്ടികളുടെ ഒരു കാര്യത്തിൽ വളരെ അഭിമാനമുണ്ട്. ഏത് കാര്യത്തിലാണ് അഭിമാനം പറയൂ. വിശേഷിച്ച് ഡബിൾ വിദേശി കുട്ടികളുടെ ധൈര്യം കണ്ട് ബാബ്ദാദയ്ക്ക് അഭിമാനമാണ്. എങ്ങനെയുള്ള സാഹചര്യത്തിലും ബാബയുമായി മിലനത്തിനായി എത്തിച്ചേരുക തന്നെ ചെയ്തിരിക്കുന്നു. ഡ്രാമ കളിയും കാണിച്ചു. എന്നാൽ ബാബയും കുട്ടികളുമായി മിലനത്തിന് ഡ്രാമയ്ക്കും തടയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ധൈര്യവാന്മാരായ കുട്ടികൾക്കുമേൽ ബാബ്ദാദ വിശേഷിച്ച വരദാനങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ നിമിഷം ആരെല്ലാം കുട്ടികൾ ഏതെല്ലാം വരദാനം ആഗ്രഹിക്കുന്നുവോ ആ വരദാനം ലഭിക്കും, സഹജമായി ലഭിക്കും. എന്നാൽ ഈ വരദാനത്തെ എന്നും അമൃതവേളയിൽ കർമ്മയോഗി സ്ഥിതിയിൽ വീണ്ടും വീണ്ടും ഹൃദയത്തോടെ ഓർമ്മിക്കുക, നിരാശരാകാതിരിക്കുക. വരദാനം പ്രാപ്തമാണ്. കേവലം സ്ഥൂല നയനങ്ങളിൽ നടുക്ക് നിരന്തരം ബിന്ദു തിളങ്ങുന്നതുപോലെ ഇങ്ങനെ സദാ നയനങ്ങളിൽ ബാബയാകുന്ന ബിന്ദുവിനെ ലയിപ്പിച്ചു വെക്കുക. വെക്കാൻ സാധിക്കുമോ? അതോ ബുദ്ധിമുട്ടാണോ? ബ്രാക്കറ്റിൽ സഹജമാണ്. അപ്പോൾ സ്ഥൂല ബിന്ദു നിരന്തരം ആണെന്നതുപോലെ ഇങ്ങനെ നയനങ്ങളിൽ നിരന്തരം ബാബയാകുന്ന ബിന്ദുവും അടങ്ങിയിട്ടുണ്ടാകണം. ലയിപ്പിച്ചുവോ? ഫിറ്റായോ? പുറത്തു പോവുകയില്ലല്ലോ. അഥവാ നയനങ്ങളിൽ നിരന്തരം ബാബയാകുന്ന ബിന്ദു അടങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്തേക്കും നയനം ആകർഷിതമാവുകയില്ല, പരിശ്രമത്തിൽ നിന്നും മോചിതമാകും, മറ്റു ഭാഗത്തേക്ക് ദൃഷ്ടി പോകുകയേയില്ല, തീർത്തും സുരക്ഷിതമായി മാറും. എന്തുതന്നെ സംഭവിക്കട്ടെ, എന്നാൽ നയനങ്ങളിൽ സദാ ബിന്ദുവായി ബാബ അടങ്ങിയിട്ടുണ്ടാകണം. സദാ നയനങ്ങളിൽ അടങ്ങിയിട്ടുണ്ടാകും എങ്കിൽ ഹൃദയത്തിലും അങ്ങനെ തന്നെ അടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഹൃദയത്തിലും നയനങ്ങളിലും ലയിപ്പിക്കുവാനുള്ള വിധിയാണ് ബാബ്ദാദ പ്രഭുവിനെ സംപ്രീതൻ ആക്കുക. അപ്പോൾ പ്രഭു സംപ്രീതനാണോ? താങ്കൾ മനസ്സിലാക്കുന്നുവോ? ബാബ്ദാദ പ്രഭു താങ്കൾക്ക് മേൽ സംപ്രീതനാണ് എന്ന്. എത്ര ശതമാനം സംപ്രീതനാണ്? ബ്രാക്കറ്റിൽ ചിലർ പറഞ്ഞു 99, ചിലർ പറഞ്ഞു 75%. സുന്ദരമാണ്. ബാബ്ദാദയെ സംപ്രീതനാക്കുക വളരെ സഹജമാണ്. ബാബ്ദാദയെ സംപ്രീതനാക്കുവാനുള്ള സഹജമാർഗമാണ് സത്യമായ ഹൃദയം. സത്യമായ ഹൃദയത്തിൽ പ്രഭു സംപ്രീതനാണ്. ഓരോ കർമ്മത്തിലും സത്യവാദി. സത്യത മഹാനതയാണ്. ആരാണോ സത്യമായ ഹൃദയമുള്ളവർ, അവർ സദാ സങ്കൽപ്പം വാക്ക് കർമ്മത്തിൽ സംബന്ധ സമ്പർക്കത്തിൽ രഹസ്യയുക്തരായിരിക്കും. അതായത് രഹസ്യത്തെ മനസ്സിലാക്കുന്നവർ, അതിനനുസരിച്ച് നടക്കുന്നവർ. നാം എത്രത്തോളം രഹസ്യയുക്തരാണ് അതിനെ തിരിച്ചറിയാനുള്ള അടയാളമാണ്. രഹസ്യം അറിയാമെങ്കിൽ അവർ ഒരിക്കലും തന്റെ സ്ഥിതിയിൽ നീരസമുള്ളവരാവുകയില്ല, അതായത് നിരാശരാവുകയില്ല. സങ്കൽപ്പത്തിലും മനോവൃത്തിയിലും സ്മൃതിയിലും ദൃഷ്ടിയിലും കൂടി ആരെയും നീരസപ്പെടുത്തുകയില്ല. എന്തെന്നാൽ അവർ എല്ലാവരുടെയും തന്റെയും സംസ്കാര സ്വഭാവത്തെ അറിയുന്ന രഹസ്യയുക്തരാണ്. അപ്പോൾ ബാബയെ സംപ്രീതനാക്കാനുള്ള വിധിയാണ് രഹസ്യയുക്തരായി മുന്നോട്ടു പോകുക. രഹസ്യയുക്തം അർത്ഥം തനിക്കുള്ളിൽ നീരസം വരാതിരിക്കുക, മറ്റുള്ളവരെ നീരസപ്പെടുത്താതിരിക്കുക. സദാ സമയമനുസരിച്ച് തന്റെ മനസ്സുബുദ്ധിയെ സ്വപ്നം വരെയും സദാശുഭവും ശുദ്ധവും ആക്കി വെക്കൂ. പല കുട്ടികളും ആത്മീയ സംഭാഷണത്തിൽ പറയുന്നു, ബാബ്ദാദ ശക്തികൾ നൽകുന്നു, എന്നാൽ സമയത്ത് ശക്തി ഉപയോഗപ്പെടുന്നില്ല. ബാബ്ദാദ വിശേഷിച്ച് എല്ലാ കുട്ടികളുടെയും കൂട്ടുകാരൻ ആകുന്നതിന്റെ സംബന്ധത്തിലൂടെ വിശേഷിച്ച് ഇങ്ങനെയുള്ള സമയത്ത് അധിക സഹായം നൽകുന്നു. എന്തുകൊണ്ട്? ബാബ ഉത്തരവാദിയാണ് കുട്ടികളെ സമ്പന്നമാക്കി കൂടെ കൊണ്ടുപോകുന്നതിന്. അപ്പോൾ ബാബ തന്റെ ഉത്തരവാദിത്വം വിശേഷിച്ച് ഇങ്ങനെയുള്ള സമയത്ത് നിറവേറ്റുന്നു. എന്നാൽ ഇടയ്ക്കിടെ കുട്ടികളുടെ മനസ്സിന്റെ ക്യാച്ചിംഗ് പവർ സ്വിച്ച് ഓഫ് ആകുന്നു. അപ്പോൾ ബാബ എന്ത് ചെയ്യും? ബാബ പിന്നെയും സ്വിച്ച് ഓൺ ചെയ്യുന്നതിന്റെ തുറക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യുന്നു. എന്നാൽ സമയം എടുക്കുന്നു. അതിനാൽ പിന്നെ സ്വിച്ച് ഓൺ ആകുന്നു എങ്കിലും പറയുന്നു, ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ സംഭവിച്ചു പോയി. അപ്പോൾ സദാ തന്റെ മനസ്സിന്റെ ക്യാച്ചിംഗ് പവർ, അതിനെ താങ്കൾ പറയുന്നു ടച്ചിംഗ്. ആ ടച്ചിംഗ് അഥവാ ക്യാച്ചിംഗ് പവറിന്റെ സ്വിച്ച് ഓണാക്കി വെക്കൂ. മായ പരിശ്രമിക്കുന്നു സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന്. സെക്കൻഡിൽ ഓഫ് ചെയ്തു പോയി കളയുന്നു. അതിനാൽ സമയം തീവ്രമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം ഇനിയും പലതും സംഭവിക്കാനുണ്ട്. ഭയക്കുന്നില്ലല്ലോ? ബാബ്ദാദ ആദ്യമേ പറഞ്ഞു, താങ്കൾ എല്ലാവരും എന്തിനാണ് വർഷം ആചരിച്ചത്? എങ്ങനെയുള്ള വർഷമായി ആചരിച്ചു? സംസ്കാരത്തിലൂടെ സംസാര, അതായത് ലോകപരിവർത്തനത്തിന്റെ പക്കാ അല്ലേ? ആചരിച്ചില്ലേ? അതോ മറന്നുപോയോ? ബ്രാക്കറ്റിൽ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ലോകപരിവർത്തനത്തിന്റെ സങ്കല്പം എടുത്തിരിക്കുന്നുവെങ്കിൽ പ്രകൃതി ബാബയോട് ചോദിക്കുന്നു, ഞാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ് ശുദ്ധീകരണത്തിന്. എന്നാൽ ശുദ്ധീകരിക്കേണ്ടവർ, നിമിത്തമായവർ, അവർ പോകെ പോകെ ചിന്തയിലാണ്ടു പോകുന്നു, ആശയക്കുഴപ്പത്തിലാകുന്നു. ചെയ്യണോ വേണ്ടയോ? പെട്ടെന്ന് ചെയ്യണോ പതുക്കെ ചെയ്യണോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പ്രകൃതി ചോദിക്കുകയാണ്. അപ്പോൾ ബാബ്ദാദ പ്രകൃതിക്ക് എന്തുത്തരം നൽകും? ഡബിൾ വിദേശികൾ പറയൂ, ബ്രാക്കറ്റിൽ കുറച്ച് കാത്തിരിക്കാം. ഇത് ശരിയായ ഉത്തരമല്ല. അഥവാ ഡബിൾ വിദേശികൾ കാത്തിരിക്കുകയാണെങ്കിൽ പിന്നെ പ്ലെയിൻ കിട്ടുകയില്ല. ഇപ്പോൾ പ്ലെയിൻ കിട്ടുന്നുണ്ടല്ലോ. ഉറങ്ങിയുറങ്ങി വന്നതല്ലേ പ്ലെയിനിൽ? വിശ്രമത്തോടെ വന്നതാണല്ലോ. മുഴുവൻ സഭയിലും ആർക്കെങ്കിലും വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായോ? കൈ ഉയർത്തു. ബ്രാക്കറ്റിൽ ഒരാൾ പറഞ്ഞു, എന്റെ പ്ലെയിൻ ഒരു തവണ തിരിച്ചുപോയി. സമയത്ത് എത്തിച്ചേർന്നു. ഇത് ധൈര്യത്തിന്റെ കാര്യമാണ്. അല്പം ഭയക്കുന്നുവോ എങ്കിൽ ഇരുന്നു പോകുന്നു. താങ്കളാണെങ്കിൽ ദൃഢസങ്കല്പം ചെയ്തു പോകുക തന്നെ വേണം. അതിനാൽ എത്തിച്ചേർന്നു. കേവലം ഒരാളുടെ പ്ലെയിൻ മടങ്ങിപ്പോയി, അത്രയല്ലേ ഉള്ളൂ. അതിനൊരു കുഴപ്പവുമില്ല, പിന്നെ നല്ലത് ലഭിക്കും. ഇപ്പോൾ മുന്നോട്ട് പ്രകൃതിയെ ശുദ്ധീകരണം ചെയ്യുന്നവരെ ചിന്തയിൽ വീഴ്ത്താതിരിക്കൂ. എന്തെന്നാൽ സ്ഥാപന ചെയ്യുന്നവർ ഇപ്പോഴും ഇടയ്ക്കിടെ ചിന്തയിൽ വീണുപോകുന്നു. എന്തു ചെയ്യും? ഇങ്ങനെ ചെയ്യണോ ചെയ്യണ്ടയോ? ശരിയാകുമോ അതോ ശരിയാകില്ലേ? തികച്ചും സ്പഷ്ടമാകണം, ആണോ അല്ലയോ? ഇത് ശരിയാണ്, ഇത് തെറ്റാണ് എന്ന് വ്യക്തമായിരിക്കണം. അപ്പോൾ പ്രകൃതി താങ്കളുടെ വർഷം ആചരിക്കുന്നതിന് കാരണത്താൽ തയ്യാറെടുപ്പ് ചെയ്യും. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്ഥാപനയ്ക്ക് നിമിത്തമായ ആത്മാക്കൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിൽ അവനവനെ പ്രതിയാകട്ടെ, മറ്റുള്ളവരെ പ്രതിയാകട്ടെ, ആലോചനയിൽ സമയം കളയാൻ പാടില്ല. സെക്കൻഡിൽ വ്യക്തമായ ടച്ചിംഗ് ഉണ്ടാകണം. ബിന്ദുവിടുന്നതിൽ എത്ര സമയമെടുക്കും? ബ്രാക്കറ്റിൽ സെക്കൻഡ്. അപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ ബിന്ദുവിടാൻ സെക്കൻഡാണോ എടുക്കുന്നത്? ഏതൊരു കാര്യത്തിലും ബിന്ദുവിടാൻ അഥവാ ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിന് സെക്കൻഡാണോ എടുക്കുന്നത്? താങ്കളുടെ മുന്നിൽ എന്തെങ്കിലും കാര്യം വന്നു എന്ന് കരുതൂ. അതിന് ബിന്ദുവിടാൻ സെക്കൻഡാണോ എടുക്കുന്നത്? പാണ്ഡവർക്ക് സെക്കൻഡാണോ എടുക്കുന്നത്? ബ്രാക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക്. പാണ്ഡവർക്ക് ബിന്ദുവിടാൻ സമയമെടുക്കുന്നു. ഇതിനെയാണോ പറയുന്നത് സെക്കൻഡ് എടുക്കുന്നു? ശക്തികളിൽ ശക്തിയുണ്ടോ? ബ്രാക്കറ്റിൽ പാണ്ഡവർ സത്യം പറയുന്നു. ഇല്ല, രണ്ടുപേരും സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ബിന്ദു ഇപ്പോൾ ഇടുന്നുണ്ടാകും, താങ്കൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അതിനാൽ വ്യത്യാസം വന്നു. ബാക്കി എല്ലാവരും കുട്ടികളാണ്, സത്യമായ ഹൃദയം ഉള്ളവരാണ്. ശരി. ഹോൾ നിറഞ്ഞിരിക്കുന്നു. ബ്രാക്കറ്റിൽ താഴെ പാണ്ഡവ ഭവനിലും ഇരിക്കുന്നുണ്ട്. താഴെയാണ് ഇരിക്കുന്നത്, എന്നാൽ ബാഗ്ദാദയ്ക്ക് മുന്നിലാണ്. ദേശവിദേശത്ത് ഇതേ ഓർമ്മയിൽ ആരാണോ ഇരിക്കുന്നത്, ബാപ്ദാദ മധുബനിൽ വന്നിരിക്കുന്നു. അവരവരുടെ ദൂരാദേശീ ദൃഷ്ടി ദൂരദർശിനിയിലൂടെ കാണുകയാണ്. അവരും ഇപ്പോൾ ബാബയുടെ മുന്നിൽ വരികയാണ്. എങ്ങനെ ദൂരെ ഇരുന്നാലും മനസ്സുകൊണ്ട് മധുബനിലാണ്. താങ്കളുടെ സാകാരവദനത്തിന്റെ ഈ കാര്യങ്ങൾ മേൽക്കീഴായേക്കാം. എന്നാൽ ആധ്യാത്മിക ദൂരദൃഷ്ടി ദൂരദർശി ദൃഷ്ടി ഒരിക്കലും കേടാവുകയില്ല. അപ്പോൾ ബാബ്ദാദയ്ക്ക് മുന്നിൽ നാനാഭാഗത്തെയും എല്ലാ സേവാകേന്ദ്രങ്ങളിലെയും കുട്ടികൾ കാണപ്പെടുകയാണ്. ശരി. ദീപാവലി ആഘോഷിച്ചുവോ? സംഗമയുഗം തന്നെയാണ് ആചരിക്കാനുള്ള യുഗം. അന്തർമുഖി ആയിക്കോട്ടെ, അതീന്ദ്രിയ സുഖത്തിന്റെ ആനന്ദം ആഘോഷിക്കൂ. സേവനത്തിൽ മഹാദാനിയായി ആത്മാക്കളെ പ്രതി മഹാദാനം നൽകിക്കൊണ്ടായിക്കോട്ടെ ആഘോഷിക്കൂ. പരസ്പരം ആത്മീയ സംഭാഷണം ചെയ്തുകൊണ്ടായിക്കോട്ടെ നൃത്തം ചെയ്യൂ. സംബന്ധ സമ്പർക്കത്തിലൂടെ പരസ്പരം വിശേഷതയെ കാണൂ. വിശേഷതയുടെ സുഗന്ധം എടുക്കൂ. സദാ ആഘോഷം തന്നെ ആഘോഷമാണ്. നഷ്ടപ്പെടുത്താനുള്ള സമയം സമാപ്തമായിരിക്കുന്നു. നഷ്ടപ്പെടുത്താനുള്ള യുഗം അല്ലല്ലോ. ഇപ്പോൾ ആഘോഷിക്കുവാനും സമ്പാദിക്കുവാനുമുള്ള യുഗമാണ്, ശേഖരിക്കുവാനുള്ള യുഗമാണ്. അപ്പോൾ ബാബ്ദാദ സദാ ഓരോ കുട്ടികളിലും ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രൂപത്തിൽ ആഘോഷിക്കുക തന്നെയാണ്. എന്തെന്നാൽ സംഗമത്തിൽ നഷ്ടപ്പെടുത്തുക ആചരിക്കുക രണ്ടിന്റെയും ജ്ഞാനമുണ്ട്. അതിനാൽ നഷ്ടപ്പെടുത്തുന്നതിന് ശേഷം ആഘോഷിക്കുക, അതിന് മഹത്വം ഉണ്ടാവുന്നു. ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നതിന് ബിന്ദുവിടൂ, സ്റ്റോപ്പ്. നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. ഒരു സങ്കല്പം പോലും നഷ്ടപ്പെടുത്തരുത്. സമ്പാദിക്കാനുള്ള സമയത്ത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ എപ്പോൾ സമ്പാദിക്കും? പിന്നീട് സമയം ലഭിക്കുകയില്ല. പരിശോധിക്കൂ, എന്തെല്ലാം ഖജനാക്കളുണ്ടോ, ഏറ്റവും വലിയ ഖജനാവ് എന്താണ്? സങ്കല്പം, സമയം, ജ്ഞാനത്തിന്റെ ഖജനാവ് പ്രത്യക്ഷ ജീവിതത്തിൽ വന്നു. ജ്ഞാനം കേൾക്കുക, കേൾപ്പിക്കുക, ഇത് ആദ്യത്തെ സ്റ്റേജാണ്. എന്നാൽ ജ്ഞാനമർത്ഥം നോളജ്. നോളജിനെ എന്തു പറയും? നോളജ് ലൈറ്റാണ്, മൈറ്റാണ്, പറയാറില്ലേ? അപ്പോൾ ജ്ഞാനം അഥവാ നോളജിന്റെ അർത്ഥമാണ് ഈ സങ്കല്പത്തിൽ, വാക്കിൽ, കർമ്മത്തിൽ ലൈറ്റാണ്, മൈറ്റാണ്. അപ്പോൾ പറയാം നോളജ് ഫുൾ. കുമാരിമാർ നോളജ് ഫുൾ ആകുന്നവരല്ലേ? കേവലം കോഴ്സ് എടുക്കുന്നവർ ആകരുത്, പ്രഭാഷണം ചെയ്യുന്നവർ ആകരുത്. ഒപ്പമൊപ്പം നോളജിന്റെ ലൈറ്റ്, മൈറ്റ്, സങ്കല്പം, വാക്ക്, കർമ്മത്തിൽ ഉണ്ടാകണം. കുമാരിമാരോട് ബാപ്ദാദയ്ക്ക് വിശേഷ സ്നേഹമാണ്. എന്തുകൊണ്ട്? തന്റെ ജീവിതത്തിന്റെ തീരുമാനം എടുത്തു. എടുത്തു കഴിഞ്ഞുവോ അതോ ചെയ്യണമോ? നന്നായി ആലോചിച്ച് എടുത്തതാണോ അതോ അവിടെ പോയിട്ട് ആലോചിക്കണമോ? പക്കാ ആലോചിച്ചുവെങ്കിൽ ആശംസകൾ. നോക്കൂ, ഇത്രയും കൈകൾ തയ്യാറായി ലഭിക്കും താങ്കൾക്ക്. ഏതെല്ലാം കുമാരിമാർ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അവർ കൈ ഉയർത്തു. എത്ര സംഖ്യ ഉണ്ട്? ബ്രാക്കറ്റിൽ 80. ഇനി സേവനത്തിൽ മുഴുകിയിരിക്കുന്ന സെന്റർ നോക്കുന്നവർ അവർ കൈ ഉയർത്തു. എണ്ണോ? പകുതിയുണ്ട്. നല്ലത്, ഇത്രയും കൈകൾ ലഭിക്കുമല്ലോ. വലതുകൈയാണോ ഇടതുകൈയാണോ? വലതുകൈ ആവുകയില്ലേ? നല്ലത്, കുമാരിമാരല്ലേ. അപ്പോൾ ബാബ്ദാദ കുമാരിമാർക്ക് സെന്ററിന്റെ വീടും നൽകുന്നു, വരനെയും ലഭിക്കുക തന്നെ ചെയ്യുന്നു. എല്ലായ്പ്പോഴും വീടും വരനും രണ്ടും വേണം. കുമാരിമാർക്ക് വരനെ ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വീട് ലഭിക്കും, സെന്റർ ലഭിക്കും. കുമാരന്മാർക്കും ലഭിക്കുന്നുണ്ട്. കുമാരന്മാർ കരുതുന്നു, ഞങ്ങൾ എന്തുകൊണ്ട് പിന്നിൽ? പിന്നിലല്ല, മുന്നിലാണ്. കുമാരന്മാർ ഇല്ലാതെ സേവനം എവിടെയാണ് നടക്കുന്നത്? ഏതൊരു സെന്ററിലും നോക്കൂ, അഥവാ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുമാരൻ ഇല്ലെങ്കിൽ സഹോദരിമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടുപേരും ആവശ്യമാണ്. അതിനാൽ പാണ്ഡവരുടെയും പേരുണ്ട്, ശക്തികളുടെയും പേരുണ്ട്, ഇരുവരുടെയും പേരുണ്ട്. ശരി, വർത്തമാന സമയം താങ്കൾ ഓരോരുത്തർക്കും ആത്മാക്കളെ പ്രതി ദയാമനസ്കരും ദാതാവുമായി എന്തെങ്കിലുമെല്ലാം നൽകുക തന്നെ വേണം. മനസ്സാ സേവനത്തിലൂടെ നൽകട്ടെ, ശുഭഭാവനയിലൂടെ നൽകിക്കോട്ടെ, ശ്രേഷ്ഠ സകാശ് നൽകുന്നതിന്റെ മനോവൃത്തിയിലൂടെ ആകട്ടെ, ആധ്യാത്മിക ശക്തി സമ്പന്ന സംസാരത്തിലൂടെ നൽകട്ടെ, തന്റെ സ്നേഹസമ്പന്ന സംബന്ധ സമ്പർക്കത്തിലൂടെ നൽകിക്കോട്ടെ. എന്നാൽ ഒരാത്മാവും വഞ്ചിതരായി പോകരുത്. ദാതാവാകൂ, ദയാമനസ്കരാകൂ. നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ മുന്നിൽ അവരവരുടെ ഭാഷയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാന്തി നൽകൂ, സ്നേഹം നൽകൂ, ഹൃദയത്തിന്റെ പ്രേമം നൽകൂ, സുഖത്തിന്റെ കിരണങ്ങൾ കാണിക്കൂ. അപ്പോൾ ബാബ എങ്ങനെ നൽകും? താങ്കൾ കുട്ടികളിലൂടെ തന്നെയല്ലേ നൽകുക? ബാബയ്ക്ക് താങ്കൾ എല്ലാവരും വലം കൈയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും നൽകണമെങ്കിലും കൈകളിലൂടെയല്ലേ നൽകുക? അപ്പോൾ താങ്കൾ എല്ലാവരും ബാബയുടെ വലം കൈകൾ അല്ലേ? പാണ്ഡവർ വലം കൈകളാണോ? താങ്കൾ വലം കൈയുടെ ഓർമ്മ ചിഹ്നമാണ്. അറിയാമോ ഏതാണ് ഓർമ്മ ചിഹ്നം? വിരാട രൂപത്തിന്റെ ചിത്രം കണ്ടിട്ടുണ്ട്. അതിൽ എത്ര കൈകൾ കാണിക്കുന്നുണ്ട്? അപ്പോൾ താങ്കൾ വലം കൈകളുടെ ചിത്രമല്ലേ? കുമാരിമാരെ, അതിൽ താങ്കളുടെ ചിത്രം ഇല്ലേ? അപ്പോൾ ബാബ വലം കൈകളിലൂടെ ആത്മാക്കൾക്ക് സുഖശാന്തിയുടെ അഞ്ജലി നൽകിപ്പിക്കുമല്ലോ. പാവങ്ങൾക്ക് അഞ്ജലിയും നൽകുന്നില്ലെങ്കിൽ എത്ര പിടയും? ഇപ്പോൾ എല്ലാ പരിധിയുള്ള കാര്യങ്ങളിൽ നിന്നും ഉപരിയായി പോകൂ. പരിധിയുള്ള കാര്യങ്ങളിൽ, പരിധിയുള്ള സംസ്കാരങ്ങളിൽ സമയം കളയാതിരിക്കൂ. ഇന്നും എല്ലാ കുട്ടികൾക്കും ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിലും, സെന്ററിൽ ഇരിക്കുകയാണെങ്കിലും, ദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും, എന്നാൽ ദയാഹൃദയ ഭാവനയിലൂടെ സൂചന നൽകുകയാണ്. ബാബ്ദാദ ഓരോ കുട്ടികളുടെയും പരിധിയുള്ള കാര്യങ്ങൾ, പരിധിയുള്ള സ്വഭാവ സംസ്കാരം, വികൃതി അഥവാ സാമർഥ്യത്തിന്റെ സംസ്കാരം വളരെ സമയമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളും കരുതുന്നു എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു, ആര് കാണുന്നു, ആര് അറിയുന്നു. എന്നാൽ ഇപ്പോൾ വരെയും ബാബ ദയാമനസ്കനാണ്. അതിനാൽ കണ്ടിട്ടും കേട്ടിട്ടും ദയ കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബാബ്ദാദ ചോദിക്കുന്നു, അവസാനം വരെയും ഏതുവരെ ദയാഹൃദയം? ഏതുവരെ? എന്താ ഇനിയും സമയം വേണോ? ബാബയോട് സമയവും ചോദിക്കുന്നു. അവസാനം ഏതുവരെ? പ്രകൃതിയും ചോദിക്കുന്നുണ്ട്. മറുപടി നൽകൂ താങ്കൾ, മറുപടി നൽകൂ. ഇപ്പോൾ കേവലം അച്ഛന്റെ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ശിക്ഷകനും സദ്ഗുരുവും തന്നെയാണ്. എന്നാൽ അച്ഛന്റെ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ക്ഷമയുടെ സാഗരത്തിന്റെ പാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ധർമ്മരാജന്റെ പാർട്ട് നടന്നാൽ എന്തു ചെയ്യും? ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ധർമ്മരാജന്റെ പാർട്ടിലും ആഹാ കുട്ടികളെ, ആഹാ എന്ന ശബ്ദം കാതുകളിൽ മുഴങ്ങണം. പിന്നെ ബാബയ്ക്ക് പരാതി നൽകരുത്. ബാബ അങ്ങ് പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തയ്യാറാകുമായിരുന്നല്ലോ. അതിനാൽ ഇപ്പോൾ പരിധിയുള്ള കൊച്ചുകൊച്ചു കാര്യങ്ങളിൽ, സ്വഭാവത്തിൽ, സംസ്കാരങ്ങളിൽ സമയം കളയാതിരിക്കൂ. ഇതൊക്കെ നടക്കും, നടക്കുന്നു, ഇല്ല. സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇരട്ടി, മൂന്നിരട്ടി, നൂറിരട്ടി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നടക്കും എന്നല്ല. അതിനാൽ ഹൃദയത്തിൽ ദൃഢസങ്കല്പത്തിന്റെ ദീപം ജ്വലിപ്പിക്കൂ. പരിധി ഉള്ളതിൽ നിന്നും പരിധിയില്ലാത്ത മനോവൃത്തി, ദൃഷ്ടി, കൃതി ഉണ്ടാക്കുക തന്നെ വേണം. അതിനാൽ ബാബ്ദാദ പറയുന്നു, ഉണ്ടാക്കേണ്ടി വരും. ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഉണ്ടാക്കേണ്ടി വരും. പിന്നെ എന്തു പറയും? ടൂ ലേറ്റ്, അതായത് വളരെ വൈകിപ്പോയി. സമയത്തെ നോക്കൂ, സേവനത്തെ നോക്കൂ. സേവനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സമയം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വയം പരിധിയുള്ളതിലാണോ പരിധിയില്ലാത്തതിലാണോ? പരിധിയുള്ള കാര്യങ്ങൾക്ക് പിറകെ താങ്കൾ ഓടാതിരിക്കൂ. അപ്പോൾ പരിധിയില്ലാത്ത മനോവൃത്തി, സമാനത്തിന്റെ സ്ഥിതി താങ്കളുടെ പിന്നാലെ ഓടും. ബാബ്ദാദ ഈ വർഷത്തിൽ എന്ത് ഈ സമയം വരെ ചെയ്തുവോ അതിൽ സന്തുഷ്ടമാണ്. സമ്മാനവും നൽകുന്നു. എന്നാൽ ഇപ്പോൾ സേവനത്തിൽ അനുഭൂതി നൽകുക. വെളിച്ചത്തിൽ ഇയാമ്പാറ്റകളാക്കുക, സഹയോഗികളാക്കുക, പങ്കാളികളാക്കുക, എന്തെങ്കിലും ആകട്ടെ, അനുഭൂതിയുടെ ഖനി തുറക്കൂ. നല്ലതാണ്, ഇവിടം വരെ ശരി. എന്നാൽ കേവലം ചുറ്റിക്കറങ്ങുന്ന ഈയാമ്പാറ്റകൾ ആകരുത്. പക്ക ആയ ഈയാമ്പാറ്റകളാകും അനുഭൂതിയുടെ കോഴ്സ് എടുക്കുന്നതിലൂടെ. ഇത് വളരെ നല്ലതാണ്. ഇതാണ് യഥാർത്ഥ ജ്ഞാനം. ഇത്രയും വരെ അനുഭൂതി ഉണ്ടാകുന്നു. വളരെ നല്ലത്. ഇത്രയും സേവനത്തിന്റെ റിസൾട്ട് നല്ലതാണ്. ഇനി അനുഭൂതി സ്വരൂപമായി അനുഭവം ചെയ്യിക്കൂ. അനുഭവം ചെയ്യുന്നവർ, അതായത് ബാബയോട് നേരിട്ട് ബന്ധം വയ്ക്കുന്നവർ, ഇങ്ങനെയുള്ള അനുഭവി ഈയാമ്പാറ്റകളെ തയ്യാറാക്കൂ, സഹയോഗികളാക്കി. അതിന് ആശംസകൾ. ഇനിയും ആക്കിക്കോളൂ. ഇതാണ് സ്ഥാനം. ഇവിടെ നിന്നാണ് പ്രാപ്തി ഉണ്ടാവുക. ഇത്രയും വരെ അംഗീകരിക്കുന്നു. എന്നാൽ ആരാണോ വെളിച്ചത്തിന് പിറകെ അലയുന്നവർ, അവർക്ക് ബാബയുമായി അല്പമെങ്കിലും കണക്ഷൻ യോജിപ്പിക്കൂ. അപ്പോൾ ഈ വർഷം വിശേഷിച്ച് ബാബയുടെ ഒപ്പമെങ്കിലും കണക്ഷൻ യോജിപ്പിക്കൂ. സേവനത്തിൽ അനുഭൂതി ചെയ്യിക്കാനുള്ള കോഴ്സ് എടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതോടെ തന്നെയാണ് സാക്ഷാത്കാരവും ഉണ്ടാവുക. സാക്ഷാത് ബാബയും പ്രത്യക്ഷമാകുക. കേട്ടോ, എന്തു ചെയ്യണം? പദ്ധതി ലഭിച്ചുവോ? ഇനി ഈ വർഷത്തിന്റെ റിസൾട്ട് കാണാം. ശരി, നാലു പാടുമുള്ള അതിസ്നേഹി ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനധാരി ശ്രേഷ്ഠാത്മാക്കൾക്ക് സദാ പരിധിയുള്ള സ്വഭാവ സംസ്കാരം പരിവർത്തനം ചെയ്യുന്നവരായ പരിധിയില്ലാത്ത പരിവർത്തക ആത്മാക്കൾക്ക് സദാ ഒരു സെക്കൻഡ് ഒരു സങ്കല്പത്തെയും വ്യർത്ഥമാക്കി കളയാത്ത സമ്പാദിക്കുന്നവരായ തീവ്ര പുരുഷാർത്ഥി കുട്ടികൾക്ക് സദാ ദയാഹൃദയരായി ദാതാവായി ഓരോ ആത്മാവിനും ബ്രാഹ്മണാത്മാവാകട്ടെ ദാഹിക്കുന്ന ആത്മാക്കളാകട്ടെ എന്തെങ്കിലും അഞ്ജലി നൽകുന്നവരായ സക്കാഷ് നൽകുന്നവരായ ഇങ്ങനെ വലിയ ഹൃദയം വയ്ക്കുന്ന കുട്ടികൾക്ക് ബാബ്ദാദയുടെ വളരെ 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 സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം ഉണർവുത്സാഹത്തിലൂടെ വിശ്വമംഗളത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ആലസ്യത്തിൽ നിന്നും അശ്രദ്ധയിൽ നിന്നും മുക്തരായി ഭവിക്കട്ടെ. പുതിയവരാകട്ടെ പഴയവരാകട്ടെ, ബ്രാഹ്മണനാകുക അർത്ഥം വിശ്വമംഗളത്തിന്റെ ഉത്തരവാദിത്വം എടുക്കുക. എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോൾ തീവ്രഗതിയോടെ പൂർത്തീകരിക്കുന്നു. ഉത്തരവാദിത്വം ഇല്ല എങ്കിൽ അലസരായിരിക്കുന്നു. ഉത്തരവാദിത്വം ആലസ്യത്തെയും അശ്രദ്ധയെയും സമാപ്തമാക്കി തരുന്നു. ഉണർവുത്സാഹമുള്ളവർ അക്ഷീണരാകുന്നു. അവർ തന്റെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവരുടെയും ഉണർവുത്സാഹം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്ലോഗൻ: സമയാനുസരണം ശക്തികളെ ഉപയോഗിക്കുക, എന്നാൽ ജ്ഞാനീ യോഗീതു ആത്മാവാകുക. നോട്ട്: ഇന്ന് നാം ഏവരുടെയും പ്രാണപ്രിയ ദാദി പ്രകാശ്മണിജിയുടെ പുണ്യസ്മൃതി ദിവസമാണ്. ദാദിജി ഓരോ കർമ്മത്തിലും സത്യവാദിയായി സത്യമായ ഹൃദയത്തോടെ സത്യമായ പ്രഭുവിനെ സംപ്രീതനാക്കി ഹൃദയ സിംഹാസനധാരിയായി. ഇങ്ങനെ നമുക്കും ബാബയ്ക്ക് സമാനമാകണം. ഇതാണ് ദാദിജിയെ പ്രതി സ്നേഹം നിറഞ്ഞ ശ്രദ്ധാഞ്ജലി. ഓം ശാന്തി.